2024 ജൂൺ 30 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ മൂന്നാം പേജിൽ നിന്നും വായിക്കുന്നത് രാഹുൽ. വെല്ലുവിളികളെ തോൽപ്പിച്ച വിജയഗാഥ. ജിജി ലൂക്കോസ് എഴുതുന്നു. ചെറുപ്രായത്തിൽ നേരിട്ട പ്രതിസന്ധികളും വെല്ലുവിളികളും ഇന്നലത്തേതുപോലെ കൺമുന്നിലുണ്ട്. വയലിൽ പണിയെടുത്ത് മണ്ണിനോടും പ്രകൃതിയോടും മല്ലിട്ട് പൊന്നു വിളയിച്ച കർഷകന്റെ ചൂടും ചൂരുമേറ്റ നിശ്ചയദാർഢ്യത്തെ വിധിക്ക് പോലും തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. ജീവിതത്തിലെ ഓരോ പാഠവും ഇന്നും ബെന്നറ്റ് എബ്രാഹിമിന് മുതൽക്കൂട്ടാണ്. സ്കൂൾ കാലത്ത് സ്പോർട്സിലുണ്ടായിരുന്ന താല്പര്യം കോളേജ് തലത്തിലും MBBS പഠനകാലത്തും ചാമ്പ്യനാക്കി. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൈമുതലാക്കി ജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ നിരവധി ആളുകളുടെ ജീവിതത്തിലും ആശ്വാസം പകരാനായി. തിരുവനന്തപുരം കാരക്കോണത്ത് 6 കിടക്കകൾ മാത്രമായി തുടങ്ങിയ മിഷൻ ഡിസ്പെൻസറി ഡോക്ടർ സോമർവെൽ CSI മെഡിക്കൽ കോളേജ് ആശുപത്രിയായും ഇന്ന് ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള മെഡിക്കൽ ഹബ്ബായും വളർന്നു. എന്നാൽ ദൈവനിശ്ചയവും നിയോഗവും അതിൽ നിന്ന് ലഭിച്ച ശക്തിയും ബലവുമാണ് അതിന് പിന്നിലെന്ന് ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം പറയുന്നു. കൃഷിയിൽ നിന്ന് തുടക്കം. ശ്രീകാര്യത്തിനടുത്ത് ചാവടിമുക്കിൽ കൃഷിക്കാരനായ ജോൺ വിക്ലേഫിന്റെയും കമലാഭായിയുടെയും 4 മക്കളിൽ മൂത്തയാളായി 1958 ജൂൺ 20 ജനിച്ച നെറ്റിനെ നേരിടാൻ ചെറുപ്പത്തിൽ തന്നെ വെല്ലുവിളികൾ ഏറെയുണ്ടായിരുന്നു. സഹോദരങ്ങൾക്കൊപ്പം 250 തൊട്ടി വെള്ളം കോരി പച്ചക്കറികൾ കുഴിച്ചിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. സ്കൂളിൽ നിന്ന് വന്നാലും കൃഷി തന്നെ പ്രധാനം. തിരുവനന്തപുരം ലയോള സ്കൂളിൽ പ്രാഥമിക പഠനം. മാർ ഇവാനിയസ് കോളേജിൽ നിന്ന് 1980 കെമിസ്ട്രി ബിരുദം. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBSഉം MDയും. അളഗപ്പ സർവകലാശാലയിൽ നിന്ന് MBA ബിരുദവും നേടി. പഠിക്കുന്ന കാലത്ത് സ്പോർട്സിലുണ്ടായിരുന്ന താല്പര്യം MBBS വരെ ചാമ്പ്യനാക്കി നിർത്തിയെങ്കിലും പിന്നീട് അതിലേക്ക് വഴിതിരിയാൻ മാതാപിതാക്കൾ സമ്മതിച്ചില്ല. ഏറ്റെടുത്ത വെല്ലുവിളികൾ. വെല്ലൂരിലെ MBBS പഠനകാലത്ത് CSI ദക്ഷിണ കേരള മഹാ ഇടവക ബിഷപ്പായിരുന്ന ഡോക്ടർ ഐ യേശുദാസൻ എല്ലാ വിദ്യാർത്ഥികളോടുമായി ഉന്നയിച്ച ചോദ്യമാണ് തന്നെ കാരക്കോണത്ത് എത്തിച്ചതെന്ന് ബെന്നറ്റ് എബ്രഹാം പറയുന്നു. ചികിത്സാ കാര്യത്തിൽ ചെറിയ പുരോഗതി പോലുമില്ലാത്ത സ്ഥലത്തെ മിഷൻ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യത്തെ വെല്ലുവിളിയായി സ്വീകരിക്കുകയായിരുന്നു. ഒരു കിടക്ക മാത്രമായി തുടങ്ങിയ ആശുപത്രി വെല്ലൂർ മെഡിക്കൽ കോളേജായി ഉയർന്നതിനു പിന്നിൽ അമേരിക്കൻ വനിതയായ ഐഡ സോഫി സ്കഡർ ഏറ്റെടുത്ത നിശ്ചയദാർഢ്യവും പ്രചോദനമായി. ഡോക്ടർ ആദർ ഫെൽസ് എന്ന മിഷണറി 1894 പളുകൽ CSI പള്ളിയോട് ചേർന്ന ചായപ്പിലും പിന്നീട് 1897 കാരക്കോണത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഓടിട്ട കെട്ടിടത്തിലുമായി ഡിസ്പെൻസറിയായാണ് പ്രവർത്തനം തുടങ്ങിയത്. കുറുക്കന്മാരുടെ താവളമായ കാട് പിടിച്ച പ്രദേശം. വൈകിട്ടായാൽ മിക്ക ബൾബുകളും പണിമുടക്കും. വൈദ്യുതി ഇല്ലാതായാൽ 3 ദിവസത്തോളം എടുക്കും പുനഃസ്ഥാപിക്കാൻ. ടോർച്ചിന്റെ വെളിച്ചത്തിലാവും മിക്കപ്പോഴും രാത്രി റൗണ്ട്സ്. 1986 ഒക്ടോബർ 16 കാരക്കോണത്ത് എത്തുമ്പോൾ 6 കിടക്കകളും 3 സ്റ്റാഫും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹൗസ് സർജൻസി തുടങ്ങുന്നതിന് മുമ്പ് കാരക്കോണത്തെത്തി താമസിച്ച് ആശുപത്രിയെയും പ്രദേശത്തെയും കുറിച്ച് പഠിച്ച ശേഷമാണ് ബെന്നറ്റ് എബ്രഹാം ഡോക്ടറായി ചുമതലയേറ്റത്. ചോർന്നൊലിക്കുന്ന പഴയ കെട്ടിടത്തിൽ സ്വയം ആഹാരം പാകം ചെയ്തായിരുന്നു താമസവും ചികിത്സയും. ആശുപത്രിയിൽ നിന്നുള്ള മാസവരുമാനം ചെലവിന് പോലും തികയുമായിരുന്നില്ല. ആദ്യ ദിനം OPയിലെത്തിയത് 3 രോഗികൾ മാത്രമായിരുന്നു. എന്നാൽ ആ വർഷം ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് OP 35 കഴിഞ്ഞു. IP ബെഡും ഫുള്ളായിരുന്നു. 1987 ആയപ്പോഴേക്കും OP 100 മുകളിലായി. വഴിത്തിരിവ് ഭാര്യ വന്നതോടെ 1988 ഭാര്യ ജമീല ബെന്നറ്റ് ഗൈനക്കോളജിസ്റ്റായി ഒപ്പം ജോലിക്കെത്തിയതോടെയാണ് ജീവിതത്തിലും ആശുപത്രി പ്രവർത്തനങ്ങളിലും വഴിത്തിരിവുണ്ടായത്. പ്രദേശത്ത് പ്രസവ കാര്യങ്ങൾക്ക് സൗകര്യമില്ലാത്തത് ആളുകൾക്ക് നന്നായി പ്രയാസമുണ്ടാക്കിയിരുന്നു. ലേബർ റൂമിനൊപ്പം ഓപ്പറേഷൻ തിയേറ്ററുമുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ക്വാർട്ടേഴ്സിനോട് ചേർന്നുള്ള ഒരു മുറിയിലായിരുന്നു പ്രസവം നടത്തിയിരുന്നത്. 1988 രണ്ട് ഡോക്ടർമാർ കൂടി ജോയിൻ ചെയ്തു. പിന്നീട് 3 ചുമര് മാത്രമുള്ള ആംബുലൻസ് ഷെഡ് ഓപ്പറേഷൻ തിയേറ്ററായി ക്രമീകരിച്ചു. അന്ന് ബ്ലഡ് ബാങ്ക് ഉണ്ടായിരുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റും സഹായിച്ചിരുന്ന ഡോക്ടർമാർ അടക്കമുള്ളവരാണ് രോഗിക്ക് വേണ്ടുന്ന രക്തം നൽകിയിരുന്നത്. നാട്ടുകാരുടെ പിന്തുണയും വളരെ വലുതായിരുന്നു. നവജാത ശിശുക്കൾക്കായുള്ള ഇൻക്യുബേറ്ററോ ഫോട്ടോതെറാപ്പി യൂണിറ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 1988 28 ആഴ്ച മാത്രം ഗർഭാവസ്ഥയിലുള്ള ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ കുഞ്ഞിനെ പഞ്ഞിയിൽ പൊതിഞ്ഞ് ഒരു ബൾബുമിട്ട് അതിന്റെ ചൂടിൽ രക്ഷപ്പെടുത്തിയത് വാർത്തയായിരുന്നു. ഉയർച്ചയുടെ പടവുകൾ. 1990 വെല്ലൂരിലെ ഉപരിപഠനത്തിന് ശേഷം തിരിച്ചെത്തിയ ഡോക്ടർ ബെന്നറ്റ് നടന്നു കയറിയത് പടിപടികളായിട്ടുള്ള ഉയർച്ചയിലേക്കായിരുന്നു. കാട് പിടിച്ചു കിടന്ന പ്രദേശത്ത് കെട്ടിടങ്ങൾ ഓരോന്നായി ഉയർന്നു. ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആരംഭിച്ചു. 1998 ഒരു വർഷത്തെ പഠന ദൈർഘ്യമുള്ള ജെറിയാട്രിക് നഴ്സിംഗ് കോഴ്സ് തുടങ്ങി. 1999 നഴ്സിംഗ് സ്കൂളും 2002 നഴ്സിംഗ് കോളേജും ആരംഭിച്ചു. 2002 സ്വാശ്രയ രംഗത്തുള്ള കേരളത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ കോളേജ് എന്ന പദവിയും നേടി. പാരാമെഡിക്കൽ ഡിപ്ലോമ ബിരുദ കോഴ്സുകൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, 13 മെഡിക്കൽ ബ്രാഞ്ചുകളിൽ PG കോഴ്സുകൾ, അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള ഗവേഷണ പഠന കേന്ദ്രം. ഇങ്ങനെ പോകുന്നു മെഡിക്കൽ ഹബ്ബായി മാറിക്കഴിഞ്ഞ കാരക്കോണത്തെ മാറ്റങ്ങൾ. 2001 മാർച്ച് 15 ഞാൻ PSC അംഗമായി. അതേ വർഷം ഓഗസ്റ്റ് 15 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കാനുള്ള അപേക്ഷ സർക്കാർ ക്ഷണിച്ചു. ഒട്ടക്കണ്ണൻ മാവേൽ എറിയുന്നത് പോലെ എറിഞ്ഞു. 72 അപേക്ഷകളിൽ നിന്ന് 4 തിരഞ്ഞെടുത്തപ്പോൾ കാരക്കോണവും അതിലുണ്ടായിരുന്നു. ഡോക്ടർ ബെന്നറ്റ് പറയുന്നു, 4 ഏക്കർ സ്ഥലമാണ് അന്നുണ്ടായിരുന്നത്. മെഡിക്കൽ മെഡിക്കൽ കോളേജിന് 25 ഏക്കർ വേണം. 2002 ജനുവരിക്ക് മുമ്പ് 25 ഏക്കർ സ്ഥലവും ലോൺ എടുത്ത് വാങ്ങി. അന്ന് മെഡിക്കൽ കോളേജിന് വേണ്ടി CSI സഭയുടെ മെഡിക്കൽ മിഷൻ സെക്രട്ടറി ആയിരുന്ന ഡി ലോറൻസും മഹായിടവക സെക്രട്ടറി ആയിരുന്ന എസ് ദേവനേശനും ഏറെ സഹായിച്ചു. 55 കോടി രൂപയാണ് ഫെഡറൽ ബാങ്കിന്റെ കാരക്കോണം ബ്രാഞ്ചിൽ നിന്ന് ലോൺ എടുത്തത്. മുഴുവൻ തുകയും തിരിച്ചടുത്തത് ഈ സ്ഥാപനത്തിന്റെ വരുമാനത്തിൽ നിന്നാണ്. സ്ഥാപനത്തിന്റെ വരുമാനം മഹായിടവയ്ക്ക് നൽകിയിട്ടുണ്ടെന്നല്ലാതെ സ്ഥാപനത്തെ സാമ്പത്തികമായി സഹായിച്ചിട്ടില്ല. റെയ്ഡും വിവാദങ്ങളും ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു കാരക്കോണം മെഡിക്കൽ കോളേജ് പ്രവേശനത്തിന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ. കേസിൽ ക്രൈംബ്രാഞ്ചും വിജിലൻസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലും ചുമതലയിലുണ്ടായിരുന്നവരുടെ വീടുകളിലും റെയ്ഡ് നടത്തിയിരുന്നു. നോട്ടെണ്ണുന്ന മെഷീനുകളും മറ്റുമായി 4 ടീം പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന വൻ സംഘമെത്തി കുടുംബാംഗങ്ങളുടെയും സഹോദരങ്ങളുടെയും അടക്കം എല്ലാ ആസ്തികളും അക്കൗണ്ടുകളും പരിശോധിച്ചു. അനധികൃതമായോ കണക്കിൽ കവിഞ്ഞതോ ആയോ ഒന്നും കണ്ടെത്താനായില്ല. മാനേജ്മെന്റ് സീറ്റുകളിലേക്കുള്ള പ്രവേശന കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നത് മഹായിടവക നിയോഗിച്ച ഗവേണിംഗ് കൌൺസിൽ അംഗങ്ങളായിരുന്നു. അവരെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുക മാത്രമായിരുന്നു ഡയറക്ടറും പ്രിൻസിപ്പൽമാരും ചെയ്തിരുന്നതെന്ന് ഡോക്ടർ ബെന്നറ്റ് പറയുന്നു. ആരോപണം ഉന്നയിച്ചവർ പടച്ചുവിട്ടിരുന്നത് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും താൻ നാടുവിടുമെന്നുമായിരുന്നു. തന്റെ പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞിട്ട് 2 വർഷമായിരുന്നു. അക്കാര്യം അന്ന് പത്രങ്ങളിൽ വാർത്തയായിരുന്നു. പ്രവേശനത്തിനായി അക്കൗണ്ടിലൂടെയും അല്ലാതെയും പണം വാങ്ങിയതും വിദ്യാർത്ഥികളെ പറഞ്ഞയച്ചതും ഭാരവാഹികളായിരുന്നവരാണ്. എനിക്കതിൽ പങ്കില്ല. സ്ഥാപനത്തിന്റെ ഡയറക്ടർ എന്ന നിലയിൽ ഞാനും അന്നത്തെ പ്രിൻസിപ്പലും കേസിൽ പ്രതികളായി. കാലാകാലങ്ങളായി നടന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ടി വന്നു. ഇഡിയോടും അന്വേഷണ ഏജൻസികളോടും തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെഡിക്കൽ കോളേജിന്റെ ഭാരവാഹിത്വത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും അതിനെതിരെ നിന്നവരുമാണ് എനിക്കെതിരെ പ്രവർത്തിച്ചത്. സഭയുടെ അധികാര തർക്കവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും കേസിന് കാരണമായി. സ്ഥാപനത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസിന്റെ അഡ്വാൻസ് ഇനത്തിൽ പണം പിരിച്ചെന്ന യാഥാർത്ഥ്യമാണ്. ഇന്ന് അതെല്ലാം തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. പണം തിരിച്ചു തന്നതായി കൊടുത്തവരെല്ലാം എഴുതി തന്നിട്ടുമുണ്ട്. പണം നൽകിയില്ലെങ്കിൽ റവന്യൂ റിക്കവറി ഉണ്ടാകുമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. മെറിറ്റിൽ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ മാനേജ്മെന്റ് കോട്ടയിലേക്ക് സീറ്റ് ബുക്ക് ചെയ്തവരിൽ നിന്ന് മാനേജ്മെന്റ് അഡ്വാൻസ് വാങ്ങിയിരുന്നു. അത് തിരികെ കൊടുക്കാൻ പിന്നീട് അധികാരത്തിലെത്തിയ പുതിയ മാനേജ്മെന്റ് തയ്യാറായില്ല. പകരം പഴയ മാനേജ്മെന്റിനെതിരെ കേസെടുപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ബെന്നറ്റ് പറയുന്നു, കേസിൽ എന്നെ ബലിയാടാക്കി. കാരക്കോണം ആശുപത്രിയിലെ മെഡിക്കൽ കോളേജ് ആകുന്നതുവരെ എന്നെ സഭയിലുള്ളവർക്കും മഹായിടവക കൌൺസിലുള്ളവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അതിനുശേഷം മാറി മാറി വന്ന ഭരണകർത്താക്കളുടെ കണ്ണിലെ കരടായി മാറി. വിമർശനങ്ങൾ മാത്രമായി. ഇതോടെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാത്രമല്ല പല കാര്യങ്ങളിൽ നിന്നും ഞാൻ മാറി നിൽക്കുമെന്ന രീതിയിലാണ് ഇടപെടലുകൾ ഉണ്ടായത്. ഈ സ്ഥാപനത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് പാറശ്ശാല ലോ കോളേജ്, കണ്ണമ്മൂല ജോൺ കോക്സ് എഞ്ചിനീയറിംഗ് കോളേജ്, മുളയറ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് തുടങ്ങിയ പല സ്ഥാപനങ്ങളും ഉണ്ടാക്കി. ഇവിടെ നിന്ന് പണമുണ്ടാക്കി കൊണ്ടുപോയിരുന്നെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ 4 ഏക്കർ 48 ഏക്കർ ആക്കുകയും 12 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളും ഉണ്ടാക്കാനാകുമായിരുന്നില്ല. ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു ഈ സ്ഥാപനം. അതിനെ തുലച്ചു കളഞ്ഞ് എന്നെ ബലിയാടാക്കുന്നതോടെ അധികാരത്തിൽ വരാമെന്നാണ് ചിലർ കരുതിയത്. അതിന്റെ തുടർച്ചയാണ് സഭയുടെ അധികാര തർക്ക വിഷയങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം പറയുന്നു, അനിവാര്യമായ മടങ്ങിവരവ്. ഇതിനിടയിൽ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് 2 വർഷത്തോളം സസ്പെൻഡ് ചെയ്തിരുന്നതായി ഡോക്ടർ ബെന്നറ്റ് പറയുന്നു. ദൈവം സഹായിച്ച് 4 ദിവസത്തിനുള്ളിൽ കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിന്റെ ഡയറക്ടറായി അവരുടെ മാനേജ്മെന്റ് തന്നെ നിയമിച്ചു. അതിനുശേഷം കാരക്കോണത്ത് 150 സീറ്റ് ഉണ്ടായിരുന്നത് 100 സീറ്റായി കുറഞ്ഞു. 90% മുകളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ വിജയം 50%. സ്റ്റാഫിന്റെ ശമ്പളം 6 മാസത്തോളം കുടിശ്ശികയായി. 1500 OP ഉണ്ടായിരുന്നത് 200. എല്ലാം തകർന്നു തുടങ്ങിയപ്പോൾ CSI ഹെഡ് ഓഫീസ് 2019 മോഡറേറ്റർ ഡോക്ടർ തോമസ് കെ ഉമ്മൻ അടക്കമുള്ള ഭാരവാഹികൾ എന്നെ തിരിച്ചു വിളിക്കാൻ ഉത്തരവിട്ടു. 105 പേരുള്ള സിനഡ് എക്സിക്യൂട്ടീവിന്റെ പൊതു ആവശ്യമായിരുന്നു. ദക്ഷിണേന്ത്യൻ സഭയിലെ ഏക മെഡിക്കൽ കോളേജായിരുന്നു ഇത്. അത് തകർന്നു പോകാതിരിക്കാൻ അവർ അനുവദിച്ചില്ല. ഹൈദരാബാദ് മേടക്കിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങിയെങ്കിലും 1 വർഷത്തിനകം പൂട്ടിപ്പോയി. ഉച്ച വീണ്ടെടുത്തത് 26,000 പേരുടെ. 1997 മുതൽ 2022 വരെയുള്ള കാലത്തിനിടെ 36,000 പേർക്ക് സൌജന്യ തിമിര ശസ്ത്രക്രിയയിലൂടെ കാഴ്ച തിരികെ നൽകാനായതാണ് ഡോക്ടർ ബെന്നറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മികച്ചു നൽകുന്നത്. പൂർണ്ണമായും ആശുപത്രി ചെലവിൽ തന്നെയുള്ള ഈ സൌജന്യ സേവനം ഇപ്പോഴും തുടരുന്നു. പ്രദേശത്തെ പാവങ്ങൾക്ക് വേണ്ടി വിവിധ ചികിത്സാ പദ്ധതികളിലൂടെ പ്രതിപക്ഷം 22 കോടി രൂപയോളമാണ് ഡോക്ടർ സോമർവെൽ CSI മെഡിക്കൽ കോളേജ് ആശുപത്രി ചെലവഴിക്കുന്നത്. കുടുംബവും ഒപ്പം ആരോഗ്യരംഗത്ത്. കഴക്കോട്ടെ CSI ആശുപത്രിയുടെ ഗൈനക്കോളജി വിഭാഗം മേധാവി കൂടിയാണ് ഭാര്യ ഡോക്ടർ ജമീല ബെന്നറ്റ്. മകൻ ഡോക്ടർ നിവിൻ ബെന്നറ്റും ഭാര്യ ഡോക്ടർ ജെറുഷയും മകൾ ഡോക്ടർ ദിവ്യ ബെന്നറ്റും ഭർത്താവ് ഡോക്ടർ ദിവാകറും ആരോഗ്യ മേഖലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇനിയും 3 വർഷം മാത്രമാണ് എനിക്ക് കാലാവധിയുള്ളത്. അതിനുശേഷം ഈ അധികാര വടംവലിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കൂട്ടായ പ്രവർത്തനമാണ് ഈ സ്ഥാപനത്തെ ഉന്നതിയിലെത്തിച്ചത്. സ്ഥാപനം നശിക്കാതിരിക്കണമെന്നും അതെന്നും സഭയ്ക്ക് മുതൽക്കൂട്ടായിരിക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം പറഞ്ഞു നിർത്തി. അഭിമാന നേട്ടങ്ങൾ. 1997 ഹെൽപ്പേജ് ഇന്ത്യയുടെ ബെസ്റ്റ് പ്രോജക്ട് പാർട്ണർ അവാർഡ്. 2014 YMCA ഡോക്ടർ എബ്രഹാം കോശി മെമ്മോറിയൽ ജനചേതന അവാർഡ്. 2022 വൈദ്യശാസ്ത്ര മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് വേൾഡ് എഡ്യൂക്കേഷൻ കോൺഗ്രസിന്റെ കേരള ലീഡർഷിപ്പ് അവാർഡ്. 2022 നാസിക് ഗ്ലാസ്കിൽ നടന്ന IMA നാഷണൽ ഒളിമ്പിക്സിൽ 5 സ്വർണത്തോടെ നാഷണൽ അവാർഡ് ചാമ്പ്യൻ. 2023 വേൾഡ് ക്രിസ്ത്യൻ പ്രസ് അക്കാദമിയുടെ ഗുഡ് സമരിറ്റൻ അവാർഡ്. 2023 ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ആരോഗ്യരത്ന പുരസ്കാരം. 2024 കേരള കൗമുദിയുടെ പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ്.